ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 79-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. നാളെ രാവിലെ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. സംസ്ഥാനത്തെ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട ബഫർ സോൺ വിഷയത്തിൽ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം. തെരുവ് നായ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ മുന്നോട്ടു പോകാൻ അധികാരമുണ്ടാവണമെന്ന് മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിന തലേന്നാളായ ഇന്ന് വൈകിട്ട് 7 രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെയും ദൂരദർശന്റെയും ദേശീയ ശൃംഖലയിലൂടെ ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും രാഷ്ട്രപതിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യും. അഭിസംബോധനയുടെ പ്രാദേശിക പരിഭാഷ രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. 79-ാം സ്വാതന്ത്ര്യദിനത്തിൽ നാളെ രാവിലെ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 2047-ഓടെ വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുകയെന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന് ഊന്നൽ നൽകുന്ന നയാഭാരത് എന്ന ആശയത്തോടെയാണ് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ലോഗോ സഹിതമാണ് ചടങ്ങിലേക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ചെനാബ് പാലത്തിന്റെ മുദ്രയും ക്ഷണപത്രത്തിലുണ്ട്. ചുവപ്പുകോട്ടയിലെ ചടങ്ങിലേക്ക് 5000-ത്തോളം പേരെയാണ് പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നത്. നാളെ ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ തെരഞ്ഞെടുത്ത അംഗനവാടി ജീവനക്കാർ, സൂപ്പർവൈസർമാർ, വനിതാ ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടെ 171 പേർ പ്രത്യേക അതിഥികളായി പങ്കെടുക്കും. സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കാനും അവശ്യ സേവനങ്ങൾ അടിത്തട്ടുവരെ എത്തിക്കാനും നൽകുന്ന സേവനം പരിഗണിച്ചാണ് തീരുമാനം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ധീരതയ്ക്കും മികച്ച സേവനത്തിനും മെഡലുകൾ പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കർഷണൽ സേവനങ്ങൾ എന്നിവയിലെ 1090 പേർ ധീരതയ്ക്കും മികച്ച സേവനത്തിനും നൽകുന്ന മെഡലുകൾക്ക് അർഹരായി. ഇതിൽ 233 പേർക്ക് ധീരതാ മെഡലും 99 പേർക്ക് വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡലും 758 പേർക്ക് സ്തുത്യർഹ സേവന മെഡലുമാണ് ലഭിച്ചത്. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രസക്തമായ വീരകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധീരതാ മെഡൽ സമ്മാനിക്കുന്നത്.
തിരുവനന്തപുരത്ത് സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നാളെ രാവിലെ 9 സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. തിരുവനന്തപുരം പ്രതിനിധി രജു കോയിലക്കോട്.
നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും സായുധരല്ലാത്ത മറ്റ് സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയവരുടെയും പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻരക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിക്കും.
ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. 1947 ഇന്ത്യ പാക് വിഭജന വേളയിൽ ഏറെ ദുരിതങ്ങൾ സഹിച്ചവർക്കും ജീവൻ നഷ്ടമായവർക്കും രാജ്യം സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ചരിത്രത്തിന്റെ ഏറ്റവും ദുഃഖകരമായ ഈ അധ്യായം എണ്ണമറ്റ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന വേദനയുടെയും മുറിവിന്റെയും ഓർമ്മകൾ നിറഞ്ഞതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി റെയിൽവേ സുരക്ഷാ സേന തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് നടക്കാവിൽ തിരംഗ യാത്ര സംഘടിപ്പിച്ചു. BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നൂറനാട് ITBT 27-ാം ബറ്റാലിയൻ തിരംഗ യാത്ര സംഘടിപ്പിച്ചു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി നൂറനാട് നിന്നും ആരംഭിച്ച യാത്ര 10-ാം കുറ്റി വരെ നീണ്ടു. ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് കുമാറും അസിസ്റ്റന്റ് കമാൻഡന്റ് ഡിയോ മാത്യൂസ് കുര്യനും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള പത്രപ്രവർത്തക യൂണിയൻ തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സൂപ്പർ ടോപ്പ് പദ്ധതി സംസ്ഥാനതല എൻറോൾമെന്റ് മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി 1000+ മാധ്യമപ്രവർത്തകരും കുടുംബാംഗങ്ങളുമാണ് ടോപ്പ് പദ്ധതിയിൽ ചേർന്നത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ പ്രഖ്യാപനം 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. തദ്ദേശ ഭരണവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഡിജി കേരളം പദ്ധതിയിലൂടെ 21,87,667 പേരാണ് പുതുതായി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പുതിയ നിയമ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് ഇന്ത്യൻ ബാർ കൌൺസിൽ 3 മൊറട്ടോറിയം ഏർപ്പെടുത്തി. പുതിയ വിഭാഗങ്ങളോ ബാച്ചുകളോ കോഴ്സുകളോ നിയമ പഠന കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നതിനും വിലക്കുണ്ട്. സംസ്ഥാന ഗവൺമെന്റുകളോടും സർവകലാശാലകളോടും ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കരുതെന്നും ബാർ കൌൺസിൽ നിർദ്ദേശം നൽകി. ബീഹാറിലെ പ്രത്യേക ഊർജിത വോട്ടർ പട്ടിക പുതുക്കൽ സംബന്ധിച്ച് എതിർപ്പുകൾ അറിയിക്കുന്നതിന് നൽകിയ 2 സമയപരിധിക്കുള്ളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും യാതൊരു പരാതിയും നൽകിയിട്ടില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. എന്നാൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടർമാരിൽ നിന്ന് നേരിട്ട് 23,557 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട ബഫർ സോൺ വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേരും. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലാണ് യോഗം. അണക്കെട്ടുകളുടെ ബഫർ സോൺ പ്രഖ്യാപന ഉത്തരവ് പിൻവലിച്ചിട്ടും വീട് നിർമ്മാണങ്ങൾക്കുൾപ്പെടെ ജലസേചന വിഭാഗം നിരാക്ഷേപ പത്രം നൽകാത്ത സംഭവങ്ങളിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സർവകക്ഷി യോഗം ചേരുന്നത്. തെരുവുനായ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ മുന്നോട്ട് പോകുന്നതിന് അധികാരം ഉണ്ടാവണമെന്ന് മന്ത്രി എം ബി രാജേഷ് അഭിപ്രായപ്പെട്ടു. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാനങ്ങൾക്ക് നിയമമുണ്ടാക്കാൻ അനുമതി നൽകണമെന്നും എ ബി സി ചട്ടം നിലനിൽക്കെ അതിന് വിരുദ്ധമായി നിയമമുണ്ടാക്കാൻ കഴിയില്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഗവൺമെന്റിന്റെ ഏറ്റവും മുൻഗണന അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനാണെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ 64,006 പേരിൽ 94.47% അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി കണ്ണൂരിനെ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖ നവീകരണ പ്രവൃത്തി ഇന്ന് ആരംഭിക്കും. കഴിഞ്ഞ മാസം 31 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുറമുഖ നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി 177 കോടി രൂപ ചെലവിലാണ് മുതലപ്പൊഴി തുറമുഖം നവീകരിച്ച് നിർമ്മിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ മന്ത്രി പി രാജീവിന്റെ ഓഫീസിൽ AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന വെർച്വൽ റിസപ്ഷനിസ്റ്റിനെ നിയോഗിച്ചു. ഓഫീസിലെത്തുന്ന സന്ദർശകരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ KELE എന്ന് പേരിട്ടിരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് കഴിയും. ഇതോടൊപ്പം വ്യവസായങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ചാറ്റ് ബോട്ട് കൂടിയാണ് KELE എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. കെൽട്രോൺ ആണ് വെർച്വൽ റിസപ്ഷനിസ്റ്റിനെ നിർമ്മിച്ചത്. സ്വാതന്ത്ര്യദിനത്തിലെ യാത്രാ തിരക്ക് മുൻനിർത്തി മംഗളൂരുവിനും ഷൊർണൂരിനും ഇടയിൽ നാളെ സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കും. ബംഗളൂരുവിൽ നിന്ന് രാവിലെ 6 പുറപ്പെടുന്ന ട്രെയിൻ പുലർച്ചെ 1 ഷൊർണൂരിലെത്തും. പാലക്കാട് അട്ടപ്പാടിയിൽ കാറിനുള്ളിൽ ചാക്കുകെട്ടുകളിലായി കടത്തുകയായിരുന്ന 30 ചന്ദനമുട്ടികൾ പിടികൂടി. കാറിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പ്രതികൾക്കായി വനം പോലീസ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40-60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. ഇന്നും നാളെയും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് കേരളത്തിൽ നിന്ന് 8,530 പേരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 65 അതിനു മുകളിലോ പ്രായക്കാരായ എല്ലാ അപേക്ഷകരെയും തീർത്ഥാടനത്തിന് തെരഞ്ഞെടുത്തു. 45-65 ഇടയിലെ സ്ത്രീകളുടെ വിഭാഗത്തിൽ 3,562 പേർക്ക് അവസരം ലഭിച്ചു. 58 പേരെ മാത്രമാണ് ഒഴിവാക്കിയത്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യ ഘടുവായ 1,52,300 ഈ മാസം 20 അടയ്ക്കേണ്ടതാണ്. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടന സംഘാടക സമിതി രൂപീകരണ യോഗം വൈകിട്ട് തിരുവമ്പാടി ആനക്കാംപൊയിൽ പാരീഷ് ഹാളിൽ ചേരും. ഈ മാസം 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ തുരങ്കപാത നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുന്നത്. കോഴിക്കോട്ടെ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ഏർപ്പെടുത്തിയ ബാങ്ക് വായ്പാ മൊറട്ടോറിയം മാറ്റമില്ലാതെ തുടരുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. വിലങ്ങാട് പുനരധിവാസ പ്രവൃത്തി അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 79 സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. നാളെ രാവിലെ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. സംസ്ഥാനത്തെ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട ബഫർ സോൺ വിഷയത്തിൽ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം. തെരുവുനായ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ മുന്നോട്ടു പോകാൻ അധികാരമുണ്ടാവണമെന്ന് മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.